ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
தாதாத்மிய நாசமான தாதாத்மிய நாசத்தில் ஜீவൻ நேவ அவன் துக்கங்களெல்லாம் அதிக்கிரமிச்சிருக்கிறது. அவட பின்னுள்ள சோதனைகள் எந்தான? அவன் மற்றவரை போல துக்கங்கள் அனுபவிக்கத்தில் അവന് പ്രാരബ്ധമില്ലേ? പ്രാരബ്ധം കൊണ്ട് ദുഃഖം വരത്തില്ലേ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ. ആ നിരവധി ചോദ്യങ്ങൾക്ക് ഒന്നും ആത്യന്തികമായ സമാധാനമില്ല. അതെല്ലാം നമ്മുടെ പ്രതീക്ഷിക്കാത്തുള്ള ചോദ്യങ്ങളാണ്, അജ്ഞതയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. തത്വജ്ഞാനിയെ, ഈ വിശപ്പ് ഇല്ലേ, ദാഹമില്ലേ, അതിനിമിത്തമായ ദുഃഖങ്ങൾ വരത്തില്ലേ? ശാരീരികമായ വ്യാധികൾ വരത്തില്ലേ? അതുകൊണ്ടുള്ള ദുഃഖം വരത്തില്ലേ? പ്രാരബ്ധമുള്ളപ്പോൾ ഇതെല്ലാം സംഭവിക്കത്തില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഒരാൾക്ക് കരകയറാൻ പറ്റും ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം? ഇതെല്ലാം ദുഃഖവും ദുഃഖ നിവൃത്തിയും സംബന്ധിച്ച് നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ സമാധാനമല്ല ഇവിടെ പറയുന്നു. ഇത് അവിദ്യാനാശം. ആ വിദ്യാനാശത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിന് ഭാവന ചെയ്യാനോ സങ്കല്പിക്കാനോ ഒരജ്ഞന് സാധ്യമല്ല. അതിന്റെ സ്വരൂപം എന്താണ് എന്ന് അജ്ഞാനത്തിന്റെ തലത്തിൽ ഗ്രഹിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതിനെക്കുറിച്ച് ഭാഷ്യകാരനിലൂടെ പറഞ്ഞതിനപ്പുറം ആർക്കും പറയാൻ സാധ്യമല്ല. എന്താണ് പറയുന്നത്? ആ മാനസ സന്താപം, മാനസികമായ ആ സന്താപത്തെ ജീവനെ ജീവിച്ചിരിക്കെ തന്നെ അതിക്രമിക്കുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തണ്ട എന്നർത്ഥം. തരതി പാപ്മാനം ധർമാധർമാഖ്യം ഗുഹാഗ്രന്ഥിഭ്യോ ഹൃദയ അവിദ്യാഗ്രന്ഥിഭ്യോ വിമുക്തഹസ്സൻ. അതാണ് ഇവിടെ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത്. എന്താണ് പറയുന്നത്? അവിദ്യാഗ്രന്ഥിഭ്യോ വിമുക്തഹസ്സൻ. ഇവിടുത്തെ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ ദുഃഖത്തെ പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നുള്ളതല്ല, അവിദ്യാഗ്രന്ഥിയിൽ നിന്നുള്ള വിമുക്തിയാണ്, ആ താതാത്മ്യത്തിൽ നിന്നുള്ള വിമുക്തിയാണ്, അധ്യാസത്തിൽ നിന്നുള്ള വിമുക്തിയാണ്. അതേതുപോലെ ഇരിക്കും? അതില്ലാതെ ഇരിക്കാതെ. അത് സങ്കല്പിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് അനുഭവമില്ലാത്തങ്ങളെങ്ങനെ സങ്കല്പിക്കും? നമ്മുടെ അനുഭവത്തിലുള്ളത് സങ്കല്പിക്കാൻ പറ്റും. ആകാശത്തിന്റെ നീളവും വീതിയും വിസ്തൃതവും ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് അനുഭവമില്ല. അനുഭവമില്ലാത്തത് പൂർണ്ണമായി സങ്കല്പിക്കാൻ പറ്റും. അതുകൊണ്ട് ആ അവിദ്യാഗ്രന്ഥി എന്നുള്ള വിമുക്തിയാണ് ഇവിടെ പറയുന്നത് ദുഃഖ നിവൃത്തി. അത് നമ്മുടെ സങ്കല്പത്തിലുള്ള ദുഃഖനാശമല്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള ദുഃഖനാശമാണ്. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അപ്പൊ സംഭവിക്കാത്ത കാര്യത്തെ പ്രതീക്ഷിച്ച് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അതിനെ എന്തായിട്ടെടുക്കണം? മോക്ഷമായി എടുക്കണം. ഈ പറയുന്നതെല്ലാം മോക്ഷത്തെ സംബന്ധിച്ച ദുഃഖ നിവൃത്തി എന്ന് ഭാഷ്യകാരൻ കൂടെ പറഞ്ഞു. അത് എന്താണ്? അവിദ്യാഗ്രന്ഥി എന്നുള്ള വിമുക്തിയാണ്. അത് ഏതുപോലെ ഇരിക്കും, എന്തുപോലെ ഇരിക്കും, അതിന് ഉപമകളില്ല, ഉദാഹരണങ്ങളില്ല. സൻ അമൃതോ ഭവതി. അതാണ് തരതി പാപ്മാനം. പാപത്തിൽ നിന്ന് അവൻ മോചിക്കുന്നു. പാപം എവിടെയിരിക്കും? അവന്റെ അന്ധകരണത്തിൽ. അന്ധകരണത്തിലുള്ള താതാത്മ്യം നശിക്കുമ്പോൾ അവിടെ അവന് പാപമില്ല. പിന്നെ അവിടെ അന്ധക്കരണമുണ്ടോ? അന്ധക്കരണത്തിൽ സുഖവും ദുഃഖവും ഉണ്ടോ? പാപമാണോ പുണ്യമാണോ? ഇത്തരം ചർച്ചകൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതിൽ നിന്ന് അവൻ സ്വയം മുക്തനായിത്തീരുന്നു. അതിനോടവൻ എന്താണോ ബന്ധിപ്പിച്ചിരുന്നത് ആ ബന്ധം അവസാനിപ്പിക്കുന്നു. സംസാരബന്ധം, ഈ താതാത്മ്യം, ആ ജീവന്റെ ഭാഗമായി തന്നെ ആ താതാത്മ്യം ഇല്ലാതാകുന്നു. ആ ജീവത്വം, ജീവഭാവം അതില്ലാതായിത്തീരുന്നു. അജ്ഞാനനാശം. പാപ്മാനം ധർമാധർമാഖ്യം, അതാണ് ധർമാധർമ്മം. ആ ധർമാധർമ്മങ്ങൾ പുണ്യപാപങ്ങളാണ് ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ധർമാധർമ്മങ്ങൾക്ക് വിധേയനായിട്ടാണ് ജീവൻ ചിന്തിക്കുന്നത്. ദുഃഖം നിവൃത്തി, സുഖപ്രാപ്തി, ആത്യന്തികമായ സുഖപ്രാപ്തി, ആത്യന്തികമായ ദുഃഖം നിവൃത്തി, ഇതെല്ലാം സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ്. അത് സാധ്യമല്ല. നിങ്ങൾ ആത്മബോധത്തെ എന്താണ് നമ്മൾ ഈ ആർജിക്കുന്ന ആത്മബോധത്തെ ദൃഢപ്പെടുത്തി ഉറപ്പിച്ച്, അല്ലെങ്കിൽ ആത്മബോധത്തെ വലിച്ചു നീട്ടി ദുഃഖത്തെ നിവർത്തിപ്പിക്കാം എന്ന് കഴിഞ്ഞാൽ അത് അബദ്ധമാണ്. അപ്പൊ പിന്നെ എന്താ സാധന? സാധന ഇതൊക്കെ തന്നെ. സാധന മറ്റൊന്നുമില്ല. ദുഃഖം നിവൃത്തിയെ നിങ്ങൾ ഭാവന ചെയ്താൽ അത് സാധന. ഞാൻ ദുഃഖമില്ലാത്ത ആത്മാവാണോ, ദുഃഖരഹിതനാണോ എന്ന് ഭാവന ചെയ്താൽ അത് തീർച്ചയായും അത് സാധനയാണ്. ഒരാൾ ഞാൻ ആത്മാവാണോ എന്നുള്ളതിനെ വ്യക്തതയിലൂടെ, ആവർത്തനത്തിലൂടെ അതിനെ, ആ ബോധത്തെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സാധന തന്നെയാണ്. ഒരാൾ മറ്റ് വിഷയചിന്തകളെയൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയം സ്വസ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അതിൽ മനസ്സിനെ നിർത്താൻ ശ്രവണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപായങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധനയാണ്. ആ സാധനയെ നിഷേധിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പരമാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. ഈ സാധനയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതല്ല ഇവിടുത്തെ സാധ്യം. ഈ സാധനകളിൽ, ഈ ഭാവനയിൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അതല്ല. ഇതെല്ലാം സ്വീകരിക്കാം ഒരു സാധന എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ദുഃഖം നിവൃത്തി അത് സങ്കല്പ അതീതമാണ്, ഭാവന അതീതമാണ്. അത് ഈ താതാത്മ്യനാശമാണ്. ഈ താതാത്മ്യനാശത്തിന് ഇതെല്ലാം സഹായിച്ചെന്ന് വരാം. ഈ പറയുന്ന ശ്രവണാദി സാധനകൾ ഇതെല്ലാം ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്ക് സഹായിച്ചെന്ന് വരാം. പക്ഷെ അതല്ല ദുഃഖ നിവൃത്തി. ഇതിന്റെ ഏറ്റക്കുറച്ചിലല്ല ദുഃഖ നിവൃത്തി. പറയുന്നു ധർമാധർമാഖ്യം പാപ്മാനം, ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്ന ഈ പാപത്തിൽ നിന്നും, അസുഖ ദുഃഖ നിമിത്തങ്ങളിൽ നിന്ന്, ആ താതാത്മ്യത്തിൽ നിന്ന് മുക്തനായോ മുക്തനായിത്തീരുന്നു. അവൻ എന്താണ് ഈ ജാഗ്രതത്തിലെ അഭ്യാസങ്ങളല്ല അവൻ മുക്തി എന്ന് കണക്കാക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് പരാജാഗ്രത്. അപരാജാഗ്രതാണ് അവന്റെ മുക്തി. ഇതിനോട് താതാത്മ്യമില്ലാതിരിക്കുക. എന്നാൽ നമ്മുടെ ഭാഷകാരൻ പറയുന്ന ജീവനേവ, അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? എന്തിന് ആ ജീവനേവ ജീവിച്ചിരിഞ്ഞു കൊണ്ട് തന്നെ അവൻ ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നു. ഋഷി അങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ശിഷ്യപരമ്പരകളിലൂടെ അത് വെളിപ്പെടുത്തുന്നു. അതിനാണ് ജീവനേവ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ആവശ്യം തർത്തി പാപ്മാനം, ധർമാധർമാഖ്യം, ഗുഹാഗ്രന്ഥിഭ്യോ ഹൃദയ അവിദ്യാഗ്രന്ഥിഭ്യോ വിമുക്തഹസ്തൻ, വിമുക്തനായി അമൃതോഭവതി, അതാണ് അമൃതം, മോക്ഷം. ഇത്യുക്തമേവ വിദ്യതേ ഹൃദയ ഗ്രന്ഥിരിത്യാദി പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം, വിദ്യതേ ഹൃദയ ഗ്രന്ഥി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇത് വിശദീകരിച്ചാണ്. എന്നാലും വീണ്ടും പറയുന്നു, വേറൊരു ഭാഷയിൽ പറയുന്നു വീണ്ടും. അതിന്റെ ആത്യന്തികമായി എന്താണ്? ഈ ഭ്രമങ്ങൾ നിവർത്തിക്കുക. ആത്യന്തികമായ ഭ്രമം നിവൃത്തി എന്താണ്? ഇവിടെ ഭ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭ്രമ നിവർത്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഭ്രമത്തിൽ വരുന്ന ഭ്രമങ്ങൾ, ബ്രഹ്മത്തിൽ ഇരുന്നു കൊണ്ടാണ് ബന്ധത്തെയും മോക്ഷത്തെയും കുറിച്ചുള്ള ഭ്രമങ്ങൾ, അതിലിരുന്നു കൊണ്ടാണ്. അപ്പോ അതിൽ നിന്ന് അവൻ തന്നെ സൃഷ്ടിച്ച, വിധാതാവ് തന്നെ സൃഷ്ടിച്ച ഭ്രമം അതിരിക്കെ അവൻ തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഭ്രമത്തെ സൃഷ്ടിക്കുന്നു. അതിൽ നിന്നുള്ള മോചനം, അതാണ് സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്യന്തികമായ മോചനം എന്താണ്? അത് ആ താതാത്മ്യ നിവൃത്തിയാണ്. അത് ഇതെല്ലാം കൊണ്ട് അതെങ്ങനെയോ സംഭവിക്കുന്നു. ഇതിനെ ഒന്നിനെയും അതിൻ്റെ നിമിത്തമായി പറയാൻ വയ്യ. എന്നാൽ ഇതെല്ലാം അതിൻ്റെ നിമിത്തമായി മാറാം. അതാണ് ആത്യന്തികമായ താതാത്മ്യ നിവൃത്തി, അതിൻ്റെ നില. ഇക്കാര്യം പലതരത്തിൽ വിശദീകരിച്ചു എന്ന് ഭാഷകാരൻ പറയുന്നു. വിത്തിരേ ഹൃദയം ഗ്രന്ഥിരിത്യാദി സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി തരതി ശോകം തരതി പാപ്മാനം ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി തദേതത് പ്രജാ അഭ്യുക്തം ക്രിയാവന്തഃ ശ്രോത്രിയാ ബ്രഹ്മനിഷ്ഠാഃ സ്വയം ജുഹ്വത ഏകശിം ശ്രദ്ധയന്തഃ തേഷാമേവ ഏതാം ബ്രഹ്മവിദ്യാം വദേത ശിരോവ്രതം വിധിവത് ഈസ്തു ചേർണം. അഥൈദാനീം ബ്രഹ്മവിദ്യാ സമ്പ്രദാന വിദ്യുപ പ്രദർശനേന ഉപസംഹാര ക്രിയതേ. ആ തത്വത്തെക്കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അതിനെക്കുറിച്ച് അറിയാൻ നമ്മളെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് ശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നു, അതിനെക്കുറിച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഉപസംഹാരം ഇവിടെ ചെയ്യുകയാണ്. എങ്ങനെ? ബ്രഹ്മവിദ്യാ സമ്പ്രദാന വിദ്യുപ്രദർശന. ബ്രഹ്മവിദ്യക്ക് പല സമ്പ്രദായങ്ങളുണ്ട്. ഓരോ ഉപനിഷത്തിനും ഓരോ സമ്പ്രദായങ്ങളാകും. അതുപോലെ ഈ മുണ്ടകത്തിന്റെ സമ്പ്രദായം അത് പറയുന്നു. തദ്ദേശ വിദ്യാ സമ്പ്രദാന വിധാനം ഈ ഇവിടെ ഒരു പരമ്പരയിൽ അനുഷ്ഠിച്ചു വന്നു. ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വേദാധ്യയനത്തിനനുഷ്ഠിച്ചു വന്ന ആ സമ്പ്രദായത്തെ പറയുന്നു. വിധാനം ഉറച്ച മന്ത്രേണ ഭിക്തം അഭിപ്രകാശിതം അതിവിടെ പറയുകയാണ്. പഴയ കാലത്ത്, ഇന്നൊന്നുമല്ല, ഏതോ ഒരു കാലത്ത്, ഈ വൈദികകാലം എന്ന് വേണമെങ്കിൽ പറയാം. ആ വൈദികകാലത്തിൽ ഈ ഉപനിഷത്തിലൂടെ ഈ വിദ്യയെ ഉപദേശിച്ചപ്പോൾ അവിടെ ഋഷി ശിഷ്യന്മാർക്ക്, ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യമില്ല, ആ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നു. ക്രിയാവന്ത യഥോക്ത കർമാനുഷ്ഠാന യുക്ത, അവർ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചവരാണ്. അത് നമ്മൾ പലതവണ പറഞ്ഞതാണ്, കർമ്മത്തിൻ്റെ പ്രാധാന്യം. കർമ്മത്തിന് നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. അത് ഓരോരുത്തനും നിന്ന നിലയിൽ അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തന്നെ തീരണം. ഇത് കേവലം ഒരു സ്വപ്നം, സങ്കല്പമായി മാറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മം അനുഷ്ഠിക്കണം. അതുകൊണ്ട് കർമ്മം കൊണ്ട് നേടേണ്ടത് നേടണം. കർമ്മം കൊണ്ടിത് നേടാൻ കഴിയില്ല, പക്ഷെ കർമ്മം കൊണ്ട് നേടേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം നേടണം. ശ്രോത്രിയാഹ ബ്രഹ്മനിഷ്ഠാഹ ക്രിയാവന്ത ശ്രോത്രിയാഹ ബ്രഹ്മനിഷ്ഠാഹ ശ്രോത്രിയന്മാർ. ഗുരുവിൽ നിന്ന് ഇത് ഗ്രഹിച്ചവർ, അതാണ് ശ്രോത്രിയൻ. കേട്ട് മനസ്സിലാക്കുന്നവനെന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ശ്രുതം എന്ന് വെച്ചാൽ ശ്രവിച്ചത്. അവിടെ ഗുരുവിന്റെ പ്രാധാന്യത കാണുന്നു. ബ്രഹ്മനിഷ്ഠാഹ അവിടെ പറയുന്നു, അപരസ്മിൻ ബ്രഹ്മണി അഭിയുക്ത പരബ്രഹ്മ ബുഭുത്സവ. പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഈ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മുമുക്ഷുവിന്റെ തത്വമായി പറയും, ചിലപ്പോൾ മുക്തന്റെ തത്വമായി പറയും. ഇത് രണ്ടും ചിലടത്ത് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ സ്വാമി പണ്ട് അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ പറയുന്നു, ഇത് രണ്ടും പരസ്പരം വിരുദ്ധമാണോ എന്ന് തോന്നും. അതിൽ വിരോധം വരാൻ പാടില്ല. മുമുക്ഷുവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. മുക്തന്റെ തലത്തിൽ നിന്ന് പറയുമ്പോൾ അതിന് അല്പ വ്യത്യാസം വരും. തത്വത്തിലുള്ള വിരോധമല്ല, അവസ്ഥയിൽ വരുന്ന വിരോധമാണ്. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠൻ ശ്രോത്രിയൻ എന്ന് പറയുന്ന രണ്ടുപേരെ കുറിച്ചും പറയാം. മുമുക്ഷുവും ബ്രഹ്മനിഷ്ഠനാണ്, മുക്തനും ബ്രഹ്മനിഷ്ഠനാണ്. മുമുക്ഷുവിനെ കുറിച്ച് തന്നെ മുക്തനെന്നും പറയാം. മുക്തന് ഉള്ള വർണ്ണനകളെല്ലാം മുമുക്ഷുവിനെ കുറിച്ചും പറയും. അതുകൊണ്ടിവിടെ പറയുന്നു അപരസ്മിൻ ബ്രഹ്മണി അഭ്യുക്ത പരബ്രഹ്മം സഹ. അപരബ്രഹ്മത്തിൽ കാര്യബ്രഹ്മത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നവൻ എന്ന് വെച്ചാൽ അമുമുക്ഷു മറ്റെല്ലാ വിട്ട് ആധ്യാത്മിക സാധനയിൽ മുഴുകിയിരിക്കുന്നവൻ. ഒരുപക്ഷെ അവൻ അപരബ്രഹ്മ ഉപാസനയിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഉപാസനയോട് ബന്ധപ്പെട്ട കർമ്മങ്ങളിലായിരിക്കാം, ജപത്തിലോ ധ്യാനത്തിലോ ഭജനയിലോ. ഇതെല്ലാം അപരബ്രഹ്മനിഷ്ഠയുടെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അപരബ്രഹ്മനിഷ്ഠയിലേക്ക് ഒരുവനെ ഉറപ്പിക്കുന്നതാണ്. നമ്മൾ പറയുന്നു ആ എനിക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട് തത്വം, ഞാനിപ്പോൾ കുറച്ചുകൂടി മനസ്സിന് സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, ആത്മവിദ്യ ഗ്രഹിക്കുന്നുണ്ട്, സംശയം മാറുന്നുണ്ട്, ഭ്രമം മാറുന്നുണ്ട്. ഇതെല്ലാം അപരബ്രഹ്മനിഷ്ഠ അപരബ്രഹ്മണി അഭിയുക്ത വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നവർ പരബ്രഹ്മ ബുഭുത്സവ. പക്ഷേ അവൻ പരബ്രഹ്മത്തെ ബോധിക്കാൻ ഉള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്, അത് ബോധിച്ചിട്ടില്ല, ഇനിയും എന്തോ ബാക്കിയുണ്ട്. ഈ സാധനകൾ എല്ലാം ഫലം തരുന്നുണ്ടെങ്കിലും ഒരു പോരായ്മ. അപ്പോൾ ബ്രഹ്മനിഷ്ഠനായിട്ടും എന്താണ് അവൻ മോക്ഷത്തെ ആഗ്രഹിക്കുന്നു, ഈ ശരീരത്തോടു കൂടിയിരുന്നു. അതാണ് പരബ്രഹ്മ ബുഭുത്സവ സ്വയം ഏകർഷിം ഏകർഷി നാമ അഗ്നി ജുഹതെ ജുഹതി ശ്രദ്ധയന്ത ശ്രദ്ധാനാഹ സന്ത. ഏകർഷിയെ ഏകർഷി എന്ന് വരുന്ന അഗ്നിയെ ജ്വലിപ്പിക്കുന്നവൻ, ഏകർഷിയാകുന്ന അഗ്നി എന്ന് പറയുന്നത് അവന്റെ ആത്മജ്ഞാനം തന്നെ. പഴയകാലത്ത് വൈദികന്മാർ ഇതൊക്കെ അനുഷ്ഠിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ തന്നെ പ്രതീകാത്മകമായും ബാഹ്യമായും അവർ അഗ്നിയെ സ്വീകരിച്ചിരുന്നു. ഇന്നത്തെ കാലം അതാണ്. പിന്നെ ഓരോ കാലത്തിലും ഓരോ ആചാരങ്ങൾ, കാലം മാറുന്നതിനനുസരിച്ച് ആചാരങ്ങളും മാറുന്നു, ആധ്യാത്മികമായ ആചാരങ്ങളും മാറുന്നു. അന്ന് ഋഷിമാർക്ക് മറ്റ് ഒന്നുമില്ല. അപ്പോൾ ബാഹ്യമായി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ അഗ്നിയും മറ്റും ജ്വലിപ്പിച്ച് അതിൻ്റെ കർമ്മങ്ങളും അതും മറ്റും ചെയ്തിരുന്നു, യാഗങ്ങളും മറ്റുമൊക്കെ. അതാണ് അതിൽ തന്നെ ഏകർഷി എന്ന് പറയുന്ന അഗ്നിയെ ജ്വലിപ്പിക്കുക എന്നെല്ലാം പറയുന്നതും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ അന്നത്തെ ചില ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളുമായിരുന്നു എന്നുള്ളത്. ഇന്ന് നമ്മൾ കാലത്തിനനുസരിച്ച് ഇന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. അതുപോലെ ഏകർഷി നാമ അഗ്നിം ജുഹുദേ ജുഹുദി ശ്രദ്ധയന്ത. മനുഷ്യൻ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ജീവൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ലോകത്തിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഋഷിമാർ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ക്ലീനിങ്ങും മറ്റും ചെയ്യുന്നു. അന്ന് അതൊന്നും ഇല്ലായിരുന്നു, എല്ലാം ക്ലീനായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് മുക്തന്മാരാണെങ്കിലും നമ്മൾ അതൊക്കെ പ്രവർത്തിക്കുന്നു ലോക നന്മയ്ക്ക് വേണ്ടി. അവർ പണ്ടെന്ത് ചെയ്തു, അഗ്നിയെ ജ്വലിപ്പിച്ച് വേറെ എന്തും ചെയ്യാനില്ല. അതുകൊണ്ട് എല്ലാം ക്ലീനായ പിന്നെ എന്ത് ചെയ്യും, അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം ക്ലീനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇതുപോലെ അഗ്നിയെ ജ്വലിപ്പിക്കേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ശ്രദ്ധ എന്തഹ ശ്രദ്ധധാനാഹ സന്തഹ തേഷാമേവ സംസ്കൃതാത്മനാം പത്രഭൂതാനാം പറയുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മത്തിലൂടെ അവരുടെ ശുദ്ധിയെ നേടി. അതാണ് സംസ്കൃതാത്മനാണ്. അതിനുവേണ്ടി കാലദേശങ്ങൾക്കനുസരിച്ച് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതുകൊണ്ട് ആത്മശുദ്ധിയെ പ്രാപിച്ചു. പാത്രഭൂതാനാം അതെല്ലാം എങ്ങനെയാണ്, ഇതെല്ലാം കൊണ്ട് ശുദ്ധിയാകുമോ എന്ന് ചോദിച്ചു. ഓരോ കാലത്തിലേക്ക് ആചാര്യന്മാർ ഋഷിമാർ നിശ്ചയിച്ചത് അത് അജ്ഞന്മാർ അനുസരിക്കുന്നു. ഏതാം ബ്രഹ്മവിദ്യാം ഭക്തയുദ്ധ പറയുന്ന അങ്ങനെ ശുദ്ധിയുള്ളവരടുത്ത് വേണം ഈ ബ്രഹ്മവിദ്യയെ ഉപദേശിക്കേണ്ടത്. ശുദ്ധിയില്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ ക്ലീനിങ് ഒക്കെ നടത്തി ശുദ്ധിയായവരടുത്ത് വേണം ഇത് പറയേണ്ടത് എന്നർത്ഥം. വദേത ബ്രൂയാ ശിരോവൃതം ശിരസി അഗ്നിധാരണ ലക്ഷണം, അതും പ്രതീകാത്മകമായി പണ്ട് ചെയ്തിരുന്ന ഒരു അനുഷ്ഠാനമാണ്. കാരണം ഉപനിഷത്ത് ശിരസിൽ അഗ്നിയെ ധരിക്കുക ഇത് തന്നെ പറഞ്ഞു പോയാൽ ഇന്നും തീരത്തില്ല. മുണ്ടോ ഉപനിഷത്ത് ഇന്ന് തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ശിരസിൽ അഗ്നിയെ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, എന്തായാലും മുണ്ടകോപനിഷത്ത് പഠിക്കുമ്പോൾ മുണ്ടനം ചെയ്യുന്നതല്ല. ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു അബദ്ധം എനിക്കല്ലാതെ വേറെ ആർക്കും ഇവിടെ പറ്റിയിട്ടില്ല. അപ്പൊ അതല്ല, ഇത് പറയുന്ന അഗ്നിയെ ധരിക്കുകയാണ് ശിരോവൃതം. അന്ന് പഴയകാലത്ത് അങ്ങനെ പ്രതീകാത്മകമായി ഒരു വ്രതം അനുഷ്ഠിച്ചിരുന്നു അഗ്നിയെ ധരിക്കുക. അപ്പൊ ചോദിക്കും എന്താ തലയിൽ തീയെടുത്ത് വെച്ചാ എന്നാ പിന്നെ തല പൊള്ളിപ്പോകത്തില്ലേ? പ്രതീകാത്മകമായി സ്വീകരിച്ചാൽ തല പൊള്ളാത്ത രീതിയിൽ എന്തായാലും അതാണ് വിധിവത്ത് എന്ന് പറഞ്ഞത്. എന്താ ശിരസിൽ അഗ്നി ധരിക്കുക എന്ന് വെച്ചാൽ തലയ്ക്ക് തീ വയ്ക്കുകയല്ലേ, എന്നിട്ട് പിന്നെ ഉപനിഷത്ത് പഠിക്കുകയല്ലേ. അക്ഷരം പ്രതി അനുസരിക്കുന്നവർ കാണും ഇതിങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ചിലപ്പോ ആരെങ്കിലും നാളെ തലയും പൊള്ളിച്ചിട്ട് വരും. അതുകൊണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് പറഞ്ഞു യഥാ ആധർവണാനാം വേദവ്രതം പ്രസിദ്ധം, ആധർവണന്മാരുടെ ഒരു വേദവ്രതത്തെ കുറിച്ച് പറയുകയാണ്. പ്രസിദ്ധം എന്ന് ചെയ്യുന്നത് നമുക്കറിയത്തില്ല, പണ്ട് പഴയകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ശിരസിൽ അഗ്നിയെ ധരിക്കുക, അത് ബാഹ്യമായി തന്നെ, അത് തലയ്ക്ക് തീ വയ്ക്കുന്നതല്ല തല മുട്ടയടിക്കുന്നതുമല്ല, ഇത് രണ്ടുമല്ല. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ശിരസിൽ അഗ്നിയെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ആ ഏകാഗ്രത. കാരണം ഗ്രഹിക്കുന്ന വിദ്യ അത്രയും മഹത്വമുള്ളതാണ്. അപ്പൊ അത്രയും ഏകാഗ്രതയോടുകൂടി അത്രയും ശ്രദ്ധയോടുകൂടി തലയിൽ തീ വെച്ചു കഴിഞ്ഞാൽ അവനെന്ത് ഏകാഗ്രത ശ്രദ്ധയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ച് അവനതിനെ വിസ്മരിക്കാൻ പറ്റും, അവനതിൽ നിന്ന് മുക്തനാകാൻ പറ്റും. എന്ത് വേവലാതിയും ഒക്കെ ആയിരിക്കും അനുഭവിക്കുന്നത്. അതുപോലെ ഈ ആത്മവിദ്യയിലുള്ള ശ്രദ്ധ അതാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ശ്രദ്ധയെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രതീകാത്മകമായി പണ്ടിങ്ങനൊന്ന് ചെയ്തിരുന്നുവെന്ന് വേണം നമ്മളിപ്പോൾ ഊഹിക്കാൻ. ആ ശിരോവ്രതം അതനുഷ്ഠിച്ചവർ യസ്തു യേശ്ച തച്ചീർണം എന്ന് വെച്ചാൽ അത്രയും ഏകാഗ്രതയോടുകൂടി ഈ ഉപനിഷത്ത് അധ്യയനം ചെയ്തവർ, അങ്ങനെ അധ്യയനം ചെയ്ത് ആ ഏകാഗ്രതയോടുകൂടി ആ തത്വത്തെ ഗ്രഹിച്ചവർ വിധിവത് യഥാവിധാനം തേഷാമേവ എന്ന് പറയുമ്പോൾ എന്താണോ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഭക്ഷ്യകാലം പറഞ്ഞിരിക്കുന്ന അപരബ്രഹ്മത്തെ നിഷ്ഠയുള്ളവർ ഇതൊക്കെ സാധനാനിഷ്ഠന്മാര്. നമ്മൾ വേദാന്തം കുറിച്ച് കേട്ടു, ഏകദേശം ഇതിനെക്കുറിച്ചെല്ലാം ധാരണകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് അനുകൂലമായ സാധനങ്ങൾ എന്തായാലും ശ്രവണം ഉൾപ്പെടെയുള്ള അതിനെയൊന്നും ഉപേക്ഷിക്കരുത്. ശ്രവണത്തിനാണ് ഒരാൾക്ക് രുചിയെങ്കിൽ അതിനയാൾ ഉറച്ചു നിൽക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകാത്തതുകൊണ്ട് നിരാശപ്പെടരുത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഒരിക്കലും ഉണ്ടാകത്തില്ല, അതിനെങ്കിലും മനസ്സിലാകും എന്ന് ഞാൻ ധരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകത്തില്ല എപ്പോഴും, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അനുഭവിച്ചാണ്. നമ്മൾ അനുഭവിച്ചാണ് നമ്മൾ സ്മരിക്കുന്നത്. നമ്മൾ സ്മരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ, അതൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന മുക്തി ദുഃഖ നിവൃത്തിയല്ല സംഭവിക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെ ആ തത്വത്തിൽ സാധനകളിൽ എന്താണ് ആ നിഷ്ഠ ശ്രദ്ധയോടുകൂടി ആ നിഷ്ഠ അത് വേണം. അങ്ങനെയുള്ളവർക്ക് ഇത് പറയണം, സാധനാനിരതന്മാരോട് വേണം ഇത്. എന്നാലേ പ്രയോജനം ഉണ്ടാവും. അത് തന്നെ അടുത്ത് വീണ്ടും പറയുന്നു തേഷാമേവച തദ്ജ അഭ്യുക്തം കറിയാവന്ത ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠാ സ്വയം ജിഹ്വദയകർഷിം ശ്രദ്ധയന്ത തേഷാമേവ ഏതാം ബ്രഹ്മവിദ്യാം വതേത ശിരോവ്രതം വിധിവദ്യേസ്തു ചീർണം തതേതത് സത്യം ഋഷിരംഗിര പുരോവാച നൈതത് അചീർണം വ്രതോ അധീതേ നമ പരമേഷിഭ്യോ നമ പരമേഷിഭ്യ തദേതത് അക്ഷരം പുരുഷം സത്യം ഋഷി അങ്കിര നാമ പുരാ പൂർവം സൗനകായ വിധിവത് ഉപസന്നായ പൃഷ്ടവതേ ഉവാച്ച തദേതത് അക്ഷരം ഈ പറഞ്ഞ പരമമായ തത്വത്തെ അക്ഷരപുരുഷനെ സത്യം ഋഷി അങ്കിര നാമ പുരാ സൗനകായ അത് തുടങ്ങിയത് എങ്ങനെയാണ് അങ്കിരസ് എന്ന് പറയുന്ന ഋഷി സൗനകൻ ഉപദേശിച്ചു എങ്ങനെ വിധിവത് ഉപസന്നായ പൃഷ്ടവതേ വിധിപ്രകാരം ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ശിരോവ്രതവും മറ്റും അനുഷ്ഠിച്ചു അത്യന്ത ശ്രദ്ധയോടുകൂടി സമീപിച്ചവന് ചോദിച്ചവന് പറയും ഇത് ചോദിച്ചവനോട് പറയാതെ ചോദിക്കാത്തവനോട് പറഞ്ഞിട്ട് പ്രയോജനം ചെയ്യത്തില്ല പൃഷ്ടവതേ ഉവാച്ച വിധിവത് എന്ന് പറയുന്നതിലെല്ലാം വരും സാധന നിഷ്ഠനായ ഒരുവനോട് ഉവാച്ച ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലോ തദ്വതന്യോപി തഥൈവ ശ്രേയോർത്ഥിനെ മോക്ഷവേ മോക്ഷാർത്ഥം വിധിവത് ഉപസന്നായ ബ്രൂയാത് അതുകൊണ്ട് അന്യരും പറയുന്നു ആ ഉപദേശ പാരമ്പര്യ സംരക്ഷണം അതിനുവേണ്ടി പറയുന്നു ഇത് നിലനിർത്തണമോ ശ്രേയോർത്ഥി ഈ ദുഃഖം നിവർത്തി ആഗ്രഹിക്കുന്നവൻ മോമോക്ഷോ ഇതിനറിയാൻ ആഗ്രഹിക്കുന്നവൻ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ മോക്ഷാർത്ഥം വിധിവത് ഉപസന്നായ വിധിവത് നേരത്തെ പറഞ്ഞല്ലോ അഗ്നിയെ ശിരസിൽ ധരിച്ചുകൊണ്ട് ആ ശ്രദ്ധയോടുകൂടി ഉപസന്നായ ബ്രുയാ നദേതത് ഗ്രന്ഥരൂപം അചീർണവ്രതോ അചരിതവ്രതോ അപ്യധീതേ എന്ന പഠതി പറയുന്നു ആ വ്രതമില്ലാത്തവൻ പറഞ്ഞല്ലോ ഭാഷ്യകാരൻ മുമ്പ് പറഞ്ഞ കർമ്മങ്ങൾ ശിരോവ്രതം അത് ചെയ്യാത്തവന് ഇത് പറഞ്ഞു കൊടുക്കരുത് ശിരോവ്രതം അനുഷ്ഠിക്കാത്തവന് ഇത് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കിയ ക്ലീനിങ്ങിന് പോകാത്തവന് ഇത് ഉപദേശിക്കണ്ട എന്ന് വേണമെങ്കിലും മനസ്സിലാക്കും നൈതത് ഗ്രന്ഥരൂപം അചരിത വൃത്തവും പലരും എന്നോട് ചോദിക്കാത്തുണ്ട് സ്വാമി പറയുന്നതൊക്കെ ഉപനിഷത്ത് ഭാഷയും വ്യാഖ്യാനിക്കുന്നത് അമൃതാനന്ദമായി മഠത്തിന് ചോദിച്ച രീതിയിലാണെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് അവരുണ്ട്. അപ്പൊ ഇതുകൂടെ പറയാതിരിക്കുന്ന എന്തായാലും അങ്ങനെ ഒരു അപവാദമുണ്ട് ആ സ്ഥിതിക്ക് ഇതുകൂടെ പറഞ്ഞേക്കും ഇത് ക്ലീൻ ചെയ്യാത്തവന് ഉപദേശിക്കാൻ പാടില്ല. ദൈത ഗ്രന്ഥരൂപം അചീർണ വ്രതോ അചരിത വ്രതോ അതനുഷ്ഠിക്കാത്തവന് ശിരസിൽ അഗ്നിയെ ധരിക്കാത്തവന് കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധിയെ പ്രാപിക്കാത്തവന് ഉപാസനകൾ ചെയ്യാത്തവന് ഭക്തിയില്ലാത്തവനും എല്ലാം ചേർത്തോളൂ ഞാൻ പറയാത്തോടെ നിങ്ങൾ ചേർത്തോളൂ. അധീത എന്ന പദ്ധതി പഠിച്ചിട്ട് കാര്യമില്ല ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്നത് ശീർണവൃതസ്യഹി വ്യക്തമായും പറയുന്നു വിദ്യ ഫലായ സംസ്കൃത ഭവതി ആ വിദ്യ സംസ്കരിക്കണം വിദ്യ സംസ്കൃതമാകണം വിദ്യ എങ്ങനെയാ സംസ്കൃതമാകുന്നത് നമ്മൾ പറഞ്ഞതാണ് എന്നാലും വീണ്ടും ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് പുതിയതുപോലെ തന്നെ തോന്നും അദ്വൈതത്തിൽ പണ്ടേ പുനരുക്തിയില്ല ഇവിടെ ഒരിക്കലുമില്ല എന്നാലും ഇതിന്ന് അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല പറഞ്ഞു സംസ്കാരമില്ലാത്തവന് അചീർണ വ്രതം പറഞ്ഞല്ലോ വ്രതം എന്താണെന്ന് നമുക്കറിയാം ആ വ്രതമില്ലാത്തവന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് ഇത് ഉപദേശിച്ചിട്ട് കാര്യമില്ല സമാപ്ത ബ്രഹ്മവിദ്യ സയേഭ്യോ ബ്രഹ്മാധിപ്യ പാരമ്പര്യ ക്രമേണ സംപ്രാപ്ത തേഭ്യോ നമ പരമേശിഭ്യ പറയും സമാപ്ത ബ്രഹ്മവിദ്യ ഇവിടെ കൊണ്ട് ബ്രഹ്മവിദ്യയുടെ ഉപദേശം കഴിഞ്ഞു നമ്മൾ ഗ്രഹിച്ചു സയേഭ്യോ ബ്രഹ്മാദിഭ്യ വിദ്യാപ്രവർത്തകരായ ബ്രഹ്മാദിഷിമാർക്ക് പാരമ്പര്യക്രമേണ സംപ്രാപ്ത തെഭ്യോ നമ പരമേഷിഭ്യ ആയിഷി പരമ്പരയിൽ ഗുരുവിദ്യയുടെ ആദിയിലും അവസാനത്തിലും നമ്മൾ ഗുരു പരമ്പരയെ സ്മരിക്കുന്നു കാരണം ഇത് ഫലപ്രാപ്തിയിലെത്തണം. ഗ്രഹിച്ച വിദ്യ, നമ്മൾ സ്വീകരിക്കുന്ന വിദ്യ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഈ ഗുരുപരമ്പരയുടെ അനുഗ്രഹം വേണം. അതല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അവരെ നമിക്കുന്നു. കാരണം അവരിലൂടെയാണ് ഈ വിദ്യ എത്തിച്ചേർന്നത്. പരമം ബ്രഹ്മ സാക്ഷാദ്ധിഷ്ഠവന്ത ഹേ ബ്രഹ്മാദേഹ, എല്ലാ വിദ്യകളും തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. അത് തന്നെ വേറെ തരത്തിൽ ദക്ഷിണാമൂർത്തി എന്നോ പല സങ്കല്പത്തിലും പറയും, നാരായണ ഋഷിയെന്നോ. അപ്പൊ ആ പരമ്പരയിലൂടെ വരുന്ന എന്താണ് അവരുടെ വിശേഷത? സാക്ഷാദ്ധിഷ്ഠവന്ത, അവരിതിനെ സാക്ഷാത്കരിച്ചവരാണ്. ആ പരാജാഗ്രതത്തിലേക്ക് ഉണർന്നവരാണ്, തുരീയ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവഗതവന്ത സാക്ഷാത്കരിച്ചവർ പരമക്ഷയത്തെഭ്യോ ഭൂയോഭിനം, പക്ഷികാരം പറയുന്നു, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഇതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ ഗ്രഹിക്കുന്നു, ആവർത്തിക്കുന്നു. പക്ഷേ ആത്യന്തികമായി ചെയ്യാനുള്ള എന്താണ്? ഭൂയോഭി, വീണ്ടും വീണ്ടും ഇവരെ നമസ്കരിക്കുക. ആചാര്യ പരമ്പരയെ, ഗുരു പരമ്പരയെ അത് നമസ്കരിക്കുക. ദിവചനം അത്യാദരാർത്ഥം, ആ അത്യാദരം. അതുകൊണ്ട് ആ വിദ്യ പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സർവ്വതും അവരുടെ അനുഗ്രഹം കൊണ്ട് നിവർത്തിക്കുന്നു. അവരുടെ അനുഗ്രഹം കൊണ്ട് ആ വിദ്യ പ്രാപ്തമായിത്തീരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ സമ്പ്രദായം അനുസരിച്ച് മന്ത്രത്തിന്റെ സമാപ്തി കാണിക്കാൻ, മുണ്ടക സമാപ്തി അർത്ഥം, അതിനു വേണ്ടിയിട്ട് അതിനെ ആവർത്തിച്ചു. പരമ ഋഷിഭ്യ നമ, പരമ ഋഷിഭ്യ. അപ്പോ വിദ്യ ഉപദേശിക്കുന്നു, വിദ്യയുടെ ഫലപ്രാപ്തി, ആ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഉപായം, ആത്യന്തികമായ ഉപായം, അതിനെ നിർദ്ദേശിക്കുക. എന്താണ്? നമ പരമേശുഭ്യ, ഐഷിമാരെ, ആ ഗുരു പരമ്പരയെ നിരന്തരം നമസ്കരിക്കുക. അതാണ് അതിന്റെ ഫലപ്രാപ്തിക്കുള്ള ആത്യന്തികമായ ഉപായം. തദേത സത്യം ഋഷിരംഗിര പുരോവാച നൈതത് അചീർണം വ്രതോ അധീതേ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യ. ശാന്തി ശാന്തി ശാന്തി.